ആത്മീയ മണ്ഡലത്തിൽ നാം കണ്ടുവരുന്ന ഒത്തിരി ദുഷിച്ച പ്രവണതകളുണ്ട്. ഞാൻ ഇന്ന് പകൽക്കാലത്ത് ഈ ആരാധനയിൽ അതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ദൈവസ്വനിലെ വചനത്തിനു വേണ്ടിയാണ് അത് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. വളരെ ഡിഫറൻ്റ് ആയ ഒരു മെസ്സേജ് ആയിരുന്നു ഇന്നലെ രാത്രി. ഇറ്റ് ബിഗിനിങ് ഇറ്റ് വാസ് ലിറ്റിൽ കൺഫ്യൂസിംഗ് ഫോർ യു, ഐ കെൻ അണ്ടർസ്റ്റാൻഡ്, ബട്ട് ദേർ വർ മിസ്റ്റീരിയസ് തിങ്സ് ദാറ്റ് വർ ഹാപ്പനിങ്. ആൻഡ് ഗോഡ് ഹാസ് ബീൻ സ്പീക്കിംഗ് ടു അസ്. ദൈവം നമ്മോട് ശരിക്കും ഇടപെട്ടുകൊണ്ടിരുന്നായ സമയങ്ങളായിരുന്നു. ശരിയായ കാഴ്ചപ്പാടും ശരിയായ ദർശനവും ശരിയായ വെളിപ്പാടും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആത്മീയ മണ്ഡലത്തിൽ അധിക നാളുകൾ പിടിച്ചു നിൽക്കുവാൻ്റെക്കെ വണ്ണം നേരോടെ നമുക്ക് സാധിക്കത്തില്ല. ഇറങ്ങി പലരും നേരോടെയാണ് ഇറങ്ങിയത്, പക്ഷേ കുറെ നാളുകൾ കഴിയുമ്പോൾ ആ നേരൊക്കെ എവിടെയോ പോയി ഒളിക്കുവാനിടയായി. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിപ്പാൻ്റെ കൊണ്ണം ഇടയായത് ഈ സമയത്ത് ഒന്ന് ആവർത്തിക്കട്ടെ. യേശുതമ്പുരാന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ നാളുകൾ അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ യേശുവിന്റെ അടുക്കൽ ഒരാൾ ഓടിക്കേറി വന്നേച്ച് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. വാട്ട് എ കമ്മിറ്റ്മെന്റ്, വാട്ട് എ സറണ്ടർ. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഹിയർ വിൽ മേക്ക് സച്ച് കൈൻഡ് ഓഫ് എ ഡിസിഷൻ. അങ്ങനെ ഒരു ഡിസിഷൻ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരും എടുക്കത്തില്ലായിരിക്കും. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം പറഞ്ഞു. പക്ഷേ എവിടെ പോകുന്നെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അവനത് പറയുമോന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ദൈവത്തോട് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവ് അവനെ പിടിച്ച് എന്റെ ഭാഷയില അവനെ പിടിച്ച് ഉടനെ ഒരു ഓർഡിനേഷൻ ഒന്നും കൊടുത്തില്ല. നമ്മളൊക്കെ പലപ്പോഴും ചെയ്യാറുള്ള ഒരു സംഗതിയാണ്, അത് ഒരു കമ്മിറ്റ്മെന്റോടുള്ള ഒരു ശബ്ദം കേട്ട് കഴിയുന്ന ഉടനെ ആ ആളിനെ ജീവിക്കാൻ ഉള്ള സമയം പോലും കൊടുക്കാതെ കൺവെൻഷൻ സ്റ്റേജുകളിലും അത് യോഗങ്ങളിലും കൊണ്ടുനടന്ന് സാക്ഷ്യം പറയിപ്പിച്ചിട്ട് രണ്ടു കൊല്ലം കഴിയുമ്പോൾ ആൾ അപ്രത്യക്ഷനായതായി കാണാൻ സാധിക്കും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതശൈലിയിൽ കർത്താവിനോട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണം. ദാറ്റ് ഇസ് നോട്ട് ഫോർ വൺ ഇയർ, ഇറ്റ് ഇസ് ഫോർ ഇറ്റേണിറ്റി ദാറ്റ് വി ആർ സ്റ്റാർട്ടഡ്. നാം നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങിയവരാണ്. ഇവിടത്തേക്ക് വേണ്ടി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ ഹ്യൂമറൽ സർവീസ് കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ വരവിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ടോ അത് അവസാനിപ്പിക്കേണ്ടതല്ല. അത് ജീവിതം, അത് നിത്യത വരെയുള്ളതാണ്. വിവാഹം കഴിക്കുന്നതായിരിക്കുന്ന ആളുകളോട് ഞാൻ ഇക്കാര്യം പറയാറ്. നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എടുക്കുന്ന തീരുമാനം വളരെ ഗൗരവമുള്ളതായിരിക്കണം. കാര്യം ഇവിടം കൊണ്ട് തീർന്നേച്ച് അവസാനിപ്പിക്കാനല്ല, നിത്യത ചെന്നാലും നിങ്ങൾ ജീവിക്കേണ്ടി വരും. സ്തോത്രം. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് വളരെ ഗൗരവമായ സംഗതിയാണ്. ദൈവസന്നിധി ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആ ദൈവിക കാഴ്ചപ്പാടും ആ ദൈവിക ദർശനവും നമുക്ക് ഉണ്ടായിരിക്കണം. 68 ദൈവം എന്നെ കർത്താവിന്റെ വേലക്കായിട്ട് വേർതിരിച്ചു. കഴിഞ്ഞ 42 വർഷക്കാലം യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ തമ്പുരാൻ അത് ഇടയാക്കി. ഒരു പ്രാവശ്യം പോലും അത് എന്റെ ജീവിതത്തിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം കർത്താവ് തന്റെ വേലയ്ക്ക് വിളിച്ചു എന്നുള്ള വലിയ കാഴ്ചപ്പാട് ദൈവം എന്റെ ജീവിതത്തിൽ തന്നെയെന്ന മുതൽ അത് അതിന് തന്നെയാണെന്ന് മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കി. മേബി ഐ ഷെയർ ദീസ് തിങ്സ് ടു എൻകറേജ് സം ഓഫ് യു. കർത്താവിനെ സേവിക്കണമെങ്കിൽ ആത്മാർത്ഥമായി സേവിക്കണം, സിൻസിയറായി സേവിക്കണം. ഇന്ന് നമ്മൾ കേട്ടതുപോലെ, and I was thinking about what a great example that has been heard. Pannikutti ayittu janikkunnathinekkal janikkunnengil adu nichayamayittu singakutti ayittu thanne janikkanam. Kaaryam pannikutti orikkalum singakutti aagarilla. Namukku ivide conversion experience okke undaavum nammal indikku adakku nadakkunnilla. Tamburante sannadhil ni janikkunnathu jeevikkunna devathinte adu saakshiyayi thanne jeevikkanulla kaatchapadode adu naam janippante kavunnum idayayi theeranam. ശരിക്കും അതിന് കൊടുക്കേണ്ടതായിരിക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല ദൈവദാസന്മാരും കാര്യമൊന്നും ജനത്തോട് പറയത്തില്ല, സത്യം പഠിപ്പിക്കത്തില്ല, സത്യം വിളിച്ചു പറയത്തില്ല. കാര്യം അവരുടെ പോക്കറ്റിൽ വല്ലതും വീഴണം എന്നുള്ളതാണ് പലപ്പോഴും അവരുടെ താല്പര്യം. When you say the truth, സത്യം പറഞ്ഞാൽ ഒരിക്കലും നിനക്കുള്ളത് മുടങ്ങുമെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ചില ജീവിതങ്ങളെ അത് നിത്യതയ്ക്ക് കാഴ്ചവെക്കുവാൻ്റെ കാരണം ദൈവം നമ്മെ അതെ വിളിച്ചതാണ്. ആ കാഴ്ചപ്പാടും ആ ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഗോഡ് ഹാസ് കോൾഡ് അസ് ഫോർ ആൻ ഇറ്റേണിറ്റി. ആ ഇറ്റേണിറ്റിയെ കുറിച്ചുള്ളതായിരിക്കുന്ന ദർശനം നമ്മുടെ ജീവിതത്തിൽ എന്നും ശക്തമാകുവാൻ ഇടയായി തീരണം. അതിൽ കുറഞ്ഞൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകരുത്, അതിനേക്കാൾ കുറഞ്ഞൊരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തരുത്. സ്തോത്രം. അതിനിടയിൽ നിന്ന് കുടുംബം കാണാം, കൊച്ചുങ്ങൾ കാണാം, ഇതെല്ലാം ഉള്ളയാള്. എനിക്കും 3 കുട്ടികളുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവം ആ കുട്ടികളുടെ കാര്യം മാത്രമല്ല, അവർക്കിനിയും ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ കാര്യം കൂടെ തമ്പുരാൻ കയ്യേറ്റ് നടത്താൻ കഴിവുള്ളവനായ ദൈവമാണ് ആ ദൈവത്തെ നാം സേവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നാം ഒരിക്കലും ഒരു ബിലോ സ്റ്റാൻഡേർഡിൽ മറ്റുള്ളവരുടെ അത് മുന്നിൽ ഈ ദൈവത്തെ അവതരിപ്പിക്കാൻ ഇടയാകരുത്. യു ആർ സെർവിംഗ് എ ഗോഡ് ഹു ഈസ് റിയലി ഡീസന്റ് ഇൻ എവറിഥിങ്. ദൈവത്തിന്റെ സന്നിധിയിൽ ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയുവാൻ താല്പര്യപ്പെടുന്നു. യൂദായുടെ ലേഖനം, ബുക്ക് ഓഫ് ജൂഡ്, അതിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. Verses 20-23.
നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളി. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ.
ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണം, നിന്റെ ശബ്ദം എനിക്കിന്ന് പകൽക്കാലം കേൾക്കണം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചു, എല്ലാ തലകളും ദൈവസന്നിധിയിൽ വണങ്ങി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആലോചന ശ്രദ്ധിച്ച് അത് ഏറ്റെടുത്ത് രൂപാന്തരം പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ വിട പറയേണ്ടതിനോട് വിട പറഞ്ഞ് ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ ചേർക്കേണ്ടത് ചേർത്ത് ഒരു പടിയൂടെ ദൈവസന്നിധിയിൽ വളരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിനായി കർത്താവിനോട് അപേക്ഷിക്കുക. കർത്താവേ, എന്നോട് സംസാരിക്കുന്നു, ഞാൻ സ്വീകരിക്കാം, ഞാൻ നിന്റെ സന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് കർത്താവിനോട് ആത്മാർത്ഥമായി പറയാം. പ്രസംഗം കേട്ടിട്ട് പോകുവാനല്ല, ഈ പകൽക്കാലം ദൈവശബ്ദത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കാം. സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്നു നല്ല സമയത്തിനായി സ്തോത്രം. അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്ന കർത്താവേ, ഇത്രത്തോളം സമയം ഈ ആരാധനയിലൂടെ ദൈവങ്ങളെ അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാക്കിയതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ചത് പകൽക്കാലം ഞങ്ങൾ തുടങ്ങിയ സമയം മുതൽ അങ്ങേക്ക് സ്തുതി കരയറ്റാൻ, അങ്ങേക്ക് മഹത്വം കരയറ്റാൻ കർത്താവ് തന്നെ അവസരത്തിനായി സ്തോത്രം. സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം ഞങ്ങളുടെ ഇടയിൽ ഉയരുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. നിന്റെ നാമം ഇവിടെ മഹത്വമാകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ ഫാം ഹൗസിൽ ഞങ്ങളെ കൊണ്ടുവന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ ദൈവം ഇടയാക്കിയതിന് നന്ദി പറയുന്നു കർത്താവേ. തുടർന്നുള്ള നിമിഷങ്ങള് നിന്റെ വചനത്തിൽ നിന്ന് ഞങ്ങളോട് വളരെ വ്യക്തമായി അവിടെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ നാവിനെ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് ഒരു പ്രാവശ്യം കൂടെ ഹുക്ക് ചെയ്യും. നിനക്ക് ആവശ്യമുള്ളത് നിന്റെ വചനത്തിലൂടെ കർത്താവ് നൽകി തരണം. മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. യൂദായുടെ ലേഖനം ആകെ ഒരധ്യായമേ ഉള്ളെങ്കിലും നിങ്ങൾ ശരിക്കും പഠിച്ചു നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ സംഗതിയും ഇതിനകത്തുണ്ട്. ഇറ്റ് ഈസ് എ കൺസൈസ് ക്യാപ്സ്യൂൾ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ ഒരു ക്യാപ്സ്യൂൾ ആണ് വാസ്തവത്തിൽ ഈ ഒരൊറ്റ അധ്യായം. Go back, you can see that it is in the book of Genesis. It starts. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലെ കാര്യം തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ വെളിപ്പാട് പുസ്തകത്തിലെ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അധ്യായങ്ങളുടെ കൂടുതൽ കൊണ്ടല്ലെങ്കിലും എന്തുകൊണ്ടോ വചനത്തിന്റെ മുഴുവൻ ഒരു സമ്മറിയാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. 20-ാം വാക്യം തുടങ്ങുന്ന നിങ്ങളോ എന്നുള്ളതായിരിക്കുന്ന പദപ്രയോഗത്തോടു കൂടിയാണ്. അതിനൊരു പ്രത്യേക റീസൺ ഉണ്ട്. നിങ്ങളല്ലാത്ത ചില ആളുകളെ അതിനെക്കുറിച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങളുടെ കാര്യം അങ്ങനെ ആകരുത് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. നിങ്ങൾ ആ അധ്യായത്തിന്റെ തന്നെ അത് ഭാഗങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. 11-ാം വാക്യത്തിൽ വായിച്ചോ, പെട്ടെന്നൊന്ന് വായിച്ചോ.
അവർക്ക് അയ്യോ കഷ്ടം, അവർ കായിന്റെ വഴിയിൽ നടക്കുകയും
കായിന്റെ വഴിയിൽ നടക്കുകയും
കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇലകൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ശത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നിരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തേക്കും അന്തസ്തമസ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ.
ഇനി അതിന്റെ 16-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ആ ഭാഗം.
തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മുഖങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായി വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു.
അപ്പൊ യൂത നോക്കിയപ്പോൾ ഈ കാലഘട്ടത്തിലെ ആളുകൾ എങ്ങനെയാണെന്ന് യൂത ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു വിശദീകരണം തരികയാണ്. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ദോഹയിൽ ഈ ഒരു അധ്യായത്തിന്റെ ക്ലാസ് 5 ദിവസം അത് എടുക്കുവാൻ കവണമിടുകയാണ്. ഈ കാലഘട്ടത്തിലെ സംഗതികൾ എക്സാക്റ്റ് ആയി ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യൂത വളരെ ഭംഗിയായി വിശദീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ യൂതായുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് അവരുടെ കാര്യം പറയാനല്ല. അതുകൊണ്ടാണ് നാം ഇവിടെ വായിച്ച സംഗതിയിലേക്ക് വരുന്നത്. നിങ്ങളോ യു ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്. എല്ലാവരും പോകുന്നതിനനുസരിച്ച് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. എല്ലാവരും ചെയ്യുന്നതല്ല ക്രിസ്തീയ ജീവിതം. എല്ലാരെ പോലെ ബിഹേവ് ചെയ്യുന്നതല്ല ക്രിസ്തീയ ജീവിതം. എല്ലാരും പാടുന്ന പോലെ പാടാനല്ല ദൈവം നമ്മെ വിളിച്ചത്. എല്ലാരും യോഗത്തിന് പോകുന്ന പോലെ യോഗത്തിന് പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചപ്പോൾ നമ്മളെ സിഗ്നിഫിക്കന്റ് ആയി ഡിഫറൻ്റ് ആയി വിളിച്ചെങ്കിൽ, വ്യത്യസ്തതയുള്ളവരായി വിളിച്ചെങ്കിൽ, നിശ്ചയമായും വ്യത്യാസമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. നമ്മളെ ദൈവം ഡ്യൂപ്ലിക്കേഷന് വേണ്ടി അല്ല വിളിച്ചേക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ തനതായ വ്യക്തിത്വത്തിന് സ്വർഗത്തിന് ദൈവത്തിന് നാമത്തിന് മഹത്വം വരുത്തുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഡോളിയെ ഉണ്ടാക്കി ക്ലോണിങ് ലോകത്തിന് പരിചയപ്പെടുത്തിയ വലിയ സയന്റിസ്റ്റ് ഉണ്ട്. ഞാൻ പറയട്ടെ, എന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. നിങ്ങളെ ദൈവം വിളിച്ച നിങ്ങൾ വ്യത്യസ്തനായിരിക്കാൻ, നിങ്ങൾ ദൈവസ്ഥനത്തിൽ ജീവിക്കുന്നത് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാനാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കണം. യു ഷുഡ് നെവർ ബി ദ സെയിം ഡ്യൂപ്ലിക്കേറ്റ്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. 20-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളോ പ്രിയമുള്ളവരെ, ഇറ്റ് ഇസ് എ കോൾ ഓഫ് ദി ബിലവഡ്സ്. അത് പ്രിയമുള്ളവരെന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമ്പർ 1, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. നമ്മുടെ കൊച്ചുങ്ങളൊക്കെ കരയപ്പ് എടുത്ത് പുറത്തോട്ടൊന്ന് പോയാൽ ഒരു തെറ്റുമില്ല. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം പ്രസംഗിക്കുന്ന വചനം ആർക്കും കേൾക്കാനൊക്കെ. സോ ഇറ്റ് ഈസ് എ നൈസ് തിങ് ദാറ്റ് വെൻ ദി ചിൽഡ്രൻ ആർ ക്രൈയിങ് യു ഷുഡ് ടേക്ക് ദം ആൻഡ് ഗോ. ദൈവം തന്നിട്ട് ഇവിടെ നല്ല സൗകര്യം അതിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അക്കാര്യം ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. തിരുവനന്തപുരം പറയുകയാണ്, നിങ്ങൾ ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. ആത്മീയ വർധന എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആത്മീയ വർധന ഉണ്ടാകുന്നത് പാട്ടുപാടുന്നതുകൊണ്ട് മാത്രമല്ല, കൈയടിക്കുന്നതുകൊണ്ട് മാത്രമല്ല, നൃത്തം ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല. ആത്മീയ വർധന ഉണ്ടാകുന്ന അന്യഭാഷ പറയുന്നതുകൊണ്ട് മാത്രമല്ല. പലപ്പോഴും നാം ചിന്തിക്കുന്നത് ഉണർവെന്ന് പറയുന്നത് നാം പുറമേ കാണിക്കുന്ന പോലെ, അത് നമ്മുടെ വികാരങ്ങളുടെ ആ തിരത്തള്ളലുകളാണ്. അത് ജീവിതത്തിലെ ഉണർവെന്ന് പലപ്പോഴും ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാനൊരു സത്യം നിങ്ങളോട് വിളിച്ചു പറയട്ടെ, അത് ഈ ഉണർവ് പുറമേ കാണിക്കുന്ന മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ കൂടെ വേറെ പലതും കാണിക്കാനും നമുക്ക് കഴിയും. ഈ ഉണർവിന്റെ അടിത്തട്ടിൽ ഉണ്ടായിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാൻ അത് ആളുകളോട് ഇത് ശരിക്കും അത് വിശദീകരിച്ചു കൊടുക്കാറുണ്ട്. അന്യഭാഷ പറയുകയും ആരാധിക്കുകയും ഏറ്റവും കൂടുതൽ നൃത്തം ചെയ്യുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യുന്ന പുള്ളികളായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നവരും. ദൈവസന്നിധിയിൽ നേരോടെ ജീവിക്കാതെ, സത്യസന്ധമായ ജീവിതം ചെയ്യാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ പലതും കാണിക്കുവാൻ്റെ കാരണം ശ്രമിക്കുന്ന ഒരു ആത്മീക മണ്ഡലത്തിലേക്ക് നാം ഇന്ന് എത്തുപെട്ടുകൊണ്ടിരിക്കുക. നാം കാണുന്നതെല്ലാം നേരല്ലാത്ത സ്ഥിതിയിലേക്ക്, കേൾക്കുന്നതെല്ലാം സത്യമല്ലാത്ത കാലത്തേക്ക് നാം വന്നെത്തിയിരിക്കുക. പക്ഷേ ദൈവം പറയുന്നു, നിങ്ങൾ എങ്ങനെയായിരിക്കണം, ഞാൻ എങ്ങനെയായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം പറയുന്നത് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. എങ്ങനെയും വളരാനല്ല ദൈവം നമ്മെ കുറിച്ച് പറയുന്നത്. ജങ്ക് ഫുഡ് കഴിച്ച് വളരാനല്ല ദൈവം നമ്മെ കുറിച്ച് പറയുന്നത്. നീ വളരുന്നെങ്കിൽ ദൈവം വെച്ച വ്യവസ്ഥയിലുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരുന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ഒത്തിരി പേർക്ക് വളരാൻ ഇന്ന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അതിവിശുദ്ധ വിശ്വാസമൊക്കെ വിട്ടേച്ച് ഇഷ്ടം പോലെ ബോധമായിരിക്കുന്ന ഗ്രൂപ്പുകളിലേക്ക് ആളുകൾ ഒഴുകാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ഇവിടെ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഇന്ന് കാണുന്ന ന്യൂ ജനറേഷൻ ചർച്ചസിന്റെ പലരുടെയും ഏറ്റവും വലിയ അധപ്പതനം ഈ തിരുവചനം മാറ്റിവെച്ച് ക്രിസ്തുവിനെ സെൻട്രലൈസ് ചെയ്യാതെ അവര് ഇന്ന് വികാരങ്ങളുടെ പുറകെ പോയി കൾട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, സ്വർഗം ആഗ്രഹിക്കുന്ന നീ ഇവിടെ കൊണ്ട് തീരാനല്ല, നീ അന്ന് ചെല്ലണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തിരുവചനം അത് നിന്റെ ജീവിതത്തിന്റെ അടിത്തറയാകേണ്ടത്. അതിവിശുദ്ധ വിശ്വാസം, ഈ വിശ്വാസത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് അതിവിശുദ്ധ വിശ്വാസം. വെറുതെയല്ല പറയുന്നത്, അങ്ങനെ തന്നെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന് മനസ്സിലാക്കണം. എവിടുന്നായി ഈ അതെ ഡോക്ട്രിൻസ്, എവിടുന്നായി ടീച്ചിങ്സ്, എവിടുന്നായി വചനം നമുക്ക് കിട്ടേണ്ടത്? അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2:42, 2:42 ഒന്ന് വായിച്ചാട്ടെ.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും, കൂട്ടായ്മ ആചരിച്ചു,
അപ്പം
നുറുക്കിയും
പ്രാർത്ഥന കഴിച്ചും പോന്നു. കേൾക്കേണ്ട ഉപദേശം അപ്പോസ്തലന്റെ ഉപദേശം, അവരവർക്ക് തോന്നിയ ഉപദേശം വിളിച്ചു പറയാൻ വചനമൊരിക്കലും സമ്മതിക്കുന്നില്ല. എനിക്ക് ഈ വചനത്തിനകത്തു നിന്നും അത് ദൈവം തരുന്ന ദൈവിക വെളിപ്പാടുകൾ വചനത്തോട് ഒത്തുനോക്കി വചനത്തിന് ചേരുന്നാണെങ്കിലേ പ്രസംഗിക്കാൻ അവകാശമുള്ളൂ. ഏതെങ്കിലും രീതിയിൽ വളരാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. God wants us to grow in a very healthy manner in the Christian life. ക്രിസ്തീയ ജീവിതത്തിൽ ആരോഗ്യമുള്ള മക്കളായി വളരാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിയായിരിക്കണം. തിരുവചനം പറയുന്നത് നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. ഇപ്പൊ കേൾക്കാൻ പറ്റുമോ 12 പേരുടെ ഉപദേശം? പറ്റില്ല. പക്ഷെ അതിന് എഴുതിത്തന്ന കയ്യിലുണ്ടല്ലോ. ഇതെന്താ മാറ്റിവെക്കാൻ തുടങ്ങുന്നത്? ഇതിനകത്ത് പറയുന്ന എന്താ നമുക്ക് അംഗീകരിക്കാൻ വയ്യാത്തത്? ഇതാവശ്യപ്പെടുന്ന ദൈവിക വിശുദ്ധിക്ക് എന്താ നമുക്ക് നിൽക്കാൻ പറ്റാത്തത്? ഇന്ന് അത് പലപ്പോഴും കാണുന്ന ഒരു വലിയ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് ദൈവിക വിശുദ്ധിയെ കുറിച്ച് അക്ഷരം പോലും മിണ്ടാതെ സകലവും അത് ഒരു വലിയ തകളത്തിനകത്ത് ഒതുക്കിയിട്ട് ആളുകളെ എഴുന്നേൽപ്പിച്ച് നിർത്തി കച്ചവടക്കാര് ചെയ്യുന്നത് പോലെ വികാരങ്ങള് മുതലെടുക്കുന്ന ഒത്തിരി ആളുകൾ യാന്ത്രിക മണ്ഡലത്തിലുണ്ട്. ഞാൻ വിളിച്ചു പറയട്ടെ, വചനം അകത്തില്ലാത്തവൻ, വചനം അനുസരിക്കാത്തവൻ, വചനമായ കർത്താവിനെ ജീവിതത്തിൽ കൈക്കൊണ്ട് മുൻപോട്ട് പോകാത്തവൻ ഒരിക്കലും ദൈവസന്നിധിയിൽ ദൈവിക വിശുദ്ധിയിൽ വളരുവാൻ സാധ്യമല്ല. ദൈവം എന്നാ പറഞ്ഞത്? എല്ലാവരും വിശുദ്ധരായിരിക്കണമെന്ന്. അങ്ങനെ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ തമ്പുരാൻ പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരുത്തി. ബിക്കോസ് ഐ എം ഹോളി, യു ഷുഡ് ബി ഹോളി. എന്തിന് നാം വിശുദ്ധ ജീവിതം നയിക്കണം? ബിക്കോസ് അവർ ഗോഡ് ഇസ് എ ഹോളി ഗോഡ്. ആ വിശുദ്ധനായ ദൈവത്തിന്റെ ആഗ്രഹമാണ് നാം വിശുദ്ധരായി ജീവിക്കണമെന്ന്. പലരും പറയുന്ന വിശുദ്ധരായിട്ട് ജീവിക്കാൻ ഒക്കെ വരുന്ന, ഞാൻ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കള്ളം പറയുന്ന കാര്യത്തിൽ തന്നെ പെന്തിക്കോസുകാർ അമ്പേ പരാജയമാണ്. ഞാൻ എന്റെ ചർച്ചിൽ പഠിപ്പിച്ചിട്ടുള്ള സംഗതി ഞാൻ പറയട്ടെ, എനിക്ക് നേര് പറയാൻ അറിയത്തില്ല, അന്യഭാഷ പറയാം. അന്യഭാഷ കൊണ്ടല്ല നാം ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നത്, അത് ഏറ്റവും ബേസിക്കാ. അതെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനെ പെന്തിക്കോസുകാരാകുന്നത്? അത് വേണം, അത്യന്താപേക്ഷിതമാണ്. ആൽഫബറ്റെങ്കിലും നമുക്ക് വേണം. പക്ഷേ ആൽഫബറ്റ് പറഞ്ഞേച്ച് ഞാൻ PhD പാസ് ആയെന്ന് പറയുന്നു. യു ഹാവ് ടു ഹാവ് എ ബേസിസ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിൽ ശക്തമായി അടിത്തറയിട്ട് വേണം നിന്റെ ആത്മീയ ജീവിതം വളരുവാൻ. പലരും കഷ്ടപ്പാടിന്റെ പ്രയാസത്തിന്റെ ഒക്കെ നടുക്കായിരിക്കും ചിലപ്പോൾ ഇൻഡസ്ട്രി ഏരിയയിലൊക്കെ വർക്ക് ചെയ്ത് വെച്ച് വരുമ്പോൾ അവർക്ക് ആകപ്പാട് വേണ്ടിയത് ഒരു സന്തോഷവും ഒരു അതേ ആകപ്പാട് ഒരു വികാരത്തിലുള്ളായിരിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യസാധ്യമായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തുറന്നു പറയട്ടെ, അവർക്ക് ആകപ്പാട് പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഇക്കാമ കിട്ടാനും അതുപോലെ വീസ ശരിയാകാനും അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതിനപ്പുറത്ത് ആത്മീയ ജീവിതത്തിന്റെ അടിത്തറയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ജീവിച്ചേച്ച് അത് പാസ്റ്ററിന് പ്രാർത്ഥിക്കാൻ നോക്കിട്ട് കൊടുക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഞാൻ പറയട്ടെ, അതൊക്കെ വേണം. പ്രാർത്ഥന നമുക്ക് വേണം. അതിനെക്കുറിച്ച് നിശ്ചയമായിട്ടും അതെ പറയാൻ ഇഷ്ടം പോലെ ആളുകൾ ഈ ഗൾഫിൽ വരാറുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു വിശുദ്ധ ജീവിതത്തിന്റെ ഉടമസ്ഥത അത് ആവശ്യമാണ് എന്ന് പറയാൻ കാരണം ഈ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിന്ന് വേണം നീ വളരുവാൻ. ആ വളർച്ച ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ചില സാഹചര്യങ്ങളെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി വളരണം. ആത്മീയ വർധന ഉണ്ടാകേണ്ടത് അതിവിശുദ്ധ വിശ്വാസത്തിൽ നിന്നാണ് വളരേണ്ടത്. വളരുക എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം, കഴിഞ്ഞ നാളിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതം, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതം, രക്ഷിക്കപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതം, സ്നാനപ്പെട്ടതിനേക്കാൾ വ്യത്യസ്തമായ ജീവിതം, അഭിഷേകം പ്രാപിച്ചതിനേക്കാൾ വ്യത്യസ്തമായ ജീവിതം, ഒരു വളർച്ച നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, രക്ഷിക്കപ്പെട്ടപ്പം പറഞ്ഞ അന്യഭാഷ തന്നെയാണോ ഇപ്പം പറയുന്നത്? അന്ന് ഞങ്ങൾ പറയുമായിരുന്നു, ഇപ്പൊ അതങ്ങ് നിർത്തി. അല്ലെങ്കിൽ അന്ന് പറഞ്ഞത് തന്നെയാ ഇപ്പോഴും പറയുന്നത്? ദൈവസന്നിധിയിൽ ഓരോ ദൈവവൈദ്യനും ദിവസങ്ങളും വളർന്നുകൊണ്ടിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ വന്ന പോലെ അല്ലല്ലോ ഇന്നിരിക്കുന്നത്. നിങ്ങൾ പലരും വന്ന പ്രായത്തിലല്ലല്ലോ ഇന്നായിരിക്കുന്നത്, വന്ന സ്ട്രക്ചറിലല്ലല്ലോ ഇന്നായിരിക്കുന്നത്. അതിന്റെ സിമ്പിൾ റീസൺ നിങ്ങൾ വളരുന്നു എന്നുള്ളതാണ്. ആത്മീയ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ട സംഗതിയാണ് ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. സ്തോത്രം. പാട്ട് പാടുമ്പോഴും കൈയടിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര ഉണർവ്, വചനം കേൾക്കുമ്പോൾ ഉറങ്ങുന്നത് നമുക്ക് ഭയങ്കരമായിട്ടുള്ളായിരിക്കുന്ന അത് അത് പരീക്ഷയായത്. കാര്യം ഈ വചനം അകത്തോട്ട് ചെന്നെങ്കിലേ വളർച്ചയ്ക്കുള്ളത് അകത്തോട്ട് കയറാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് പിശാജ് അവിടെ കൊണ്ട് നിന്നെ ഉറക്കി തൂക്കും. നാട്ടിലൊക്കെ ഞാൻ ചിലപ്പോൾ അവരോട് പറയാറുണ്ട്, ഉപവാസ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസം രാവിലെ മുതൽ ഉച്ചവരെ വീട്ടിലെ ജോലി ഏകദേശ ഉച്ചയാകുമ്പോൾ പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ചെന്ന് പറയാൻ വേണ്ടി പുൽപ്പായിട്ട് ചതയെ പോയി ഒരു പാട്ടുപുസ്തകം എടുത്ത് അറിയാവുന്ന നാലഞ്ച് പാട്ടു അങ്ങ് പാടി വേറെ പുസ്തകം വായിച്ചേച്ച് കമന്ന് കിടന്നൊരു പ്രാർത്ഥന അഞ്ചു മിനിറ്റിനും ആൾ ഉറങ്ങിക്കഴിഞ്ഞു. ആളുകൾ നോക്കിയാൽ എന്താ പുള്ളിക്കാരത്തി അല്ലെ പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുക? ഇല്ല, നിന്റെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി വളരാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവില്, അത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ എന്റെ സഹോദരങ്ങളെ, നീ കഴിഞ്ഞ നാളുകൾ ആയിരിക്കുന്ന പോലെ മാത്രമേ ആയിരിക്കുന്നുള്ളെങ്കിൽ നീ ഇന്നും വളരാത്ത സ്ഥിതിയിലാണ്. നോ ചേഞ്ച്. പണ്ടും കള്ളം പറയും, ഇപ്പോഴും കള്ളം പറയും. പണ്ട് ദേഷ്യപ്പെടും, ഇപ്പോഴും ദേഷ്യപ്പെടും. പണ്ട് ഡിസെപ്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്യുന്നു. ഭാര്യ ഭർത്താവിനോട് നേര് പറയത്തില്ല, ഭർത്താവ് ഭാര്യയോട് നേര് പറയത്തില്ല, പിള്ളേർ അപ്പനോടും അമ്മയോടും നേര് പറയത്തില്ല, അപ്പനും അമ്മയും പിള്ളേരോടും നേര് പറയത്തില്ല, പാസ്റ്ററോട് സത്യം പറയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, എന്നാ വളർച്ചയാണ് നമുക്ക് ഉണ്ടായത്? ചിന്തിച്ചു നോക്കുന്നത് റിയാലിറ്റി അല്ലേ? ഇസ്ന്റ് ഇറ്റ് എ റിയാലിറ്റി? ആൻഡ് വി ക്ലെയിം ദാറ്റ് വി ആർ ഗ്രോയിങ്, നാം വളരുന്നെന്ന് ക്ലെയിം ചെയ്യുക. പക്ഷേ ദൈവത്തിന്റെ ദാസന് വേദനയോടാ പറയുന്നത്, അവരെങ്ങനെയൊക്കെ പോട്ടെ, പക്ഷെ നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങളോ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. അപ്പോസ്തലൻ പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന് 32-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. Chapter 20, verse 32. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും
നിങ്ങൾ പറ ഇൻഗ്രീഡിയൻസ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ആത്മീയ വർധന വരുത്താൻ ദൈവം തമ്പുരാൻ തന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അത് അവിടെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ വായിച്ചോളൂ.
നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു.
ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നത് ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലുമാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം നാട്ടിലെ ഞായറാഴ്ച പോലെ അല്ലേ നമ്മളെല്ലാവരും ആരാധനയ്ക്ക് വന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വേദപുസ്തകം ധ്യാനിച്ച വളത്തരം പറയരുത്. വേദപുസ്തകം 5 മിനിറ്റ് എങ്കിലും കുടുംബ പ്രാർത്ഥനയുടെ കാര്യമല്ല പറയുന്നത്, പേഴ്സണലി നീ ദൈവവചനം വായിച്ച ധ്യാനിച്ച വ്യക്തികളൊന്ന് കരം ഉയർത്തി. നിങ്ങൾ നോക്കരുത്, ദിസ് ഈസ് എ 95% ഓഫ് ദ പീപ്പിൾ ഗ്രോയിങ് ഇൻ ഗ്രേസ് ബട്ട് വിതൗട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. ഇന്നലെ ഇവിടുന്ന് യോഗം കഴിഞ്ഞു പോയി ഞാൻ കിടക്കാൻ പോയാൽ എത്ര മണിക്ക് കിടക്കണമെന്നറിയാം. പക്ഷേ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഇന്നത്തെ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദീർഘസമയം, കുറച്ച് സമയമെങ്കിലും നിങ്ങളോട് ഈ വചനം പറയണമെങ്കിൽ അത് തമ്പുരാൻ ഏൽപ്പിക്കുന്ന വചനമായിരിക്കാൻ തമ്പുരാനോട് ആലോചന ചോദിക്കാം. അറിയോ ഹെൽത്തി ക്രിസ്ത്യൻ, നീ ഒരു ആരോഗ്യമുള്ള വ്യക്തിയാണോ അതോ രോഗിയാണോ? ഹോസ്പിറ്റലിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, പക്ഷേ നിന്റെ സ്പിരിച്വൽ ലൈഫ് രോഗത്തിലാണോ? ഞാൻ ആളുകളോട് പറയാറുണ്ട്, പോയി തലയെ കൈവച്ച്, ഞാൻ സാധാരണ കാര്യങ്ങൾ പറയാറില്ല, നമ്മുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, തലയെ കൈവച്ചിട്ട് അന്യഭാഷ പറഞ്ഞിട്ട് പിന്നെ പറയുന്ന പ്രവചനം, ഞാൻ ഇവിടെ നിന്ന് പറയുന്ന പ്രവചനമല്ല, പക്ഷെ വേദസ്വം പറയുന്ന ഇതും പ്രവചനമാണ്. നോ റിക്വയർമെന്റ് ഓഫ് ടങ്സ് ഫോർ പ്രൊഫസി. അങ്ങനെയാ ഒന്ന് പറഞ്ഞ 14-ാം അധ്യായം പഠിപ്പിക്കുന്ന എടുത്ത് വായിക്കണമെന്നില്ല, ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ. എന്നാൽ പറയട്ടെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം ആധാരമാക്കി നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. പാസ്റ്റർ സുധീർ കുറുപ്പ് എനിക്ക് ആത്മീയ വർധന വരുത്താൻ നോക്കിയിരിക്കുക, അതിനാ ഞാൻ അവരുടെ അവയെ ചർച്ചയിൽ പോകുന്നതെന്നാ ചിലരുടെ ചിന്ത. വേദപുസ്തകം അതല്ല പഠിപ്പിക്കുന്നത്, വേദപുസ്തകം പഠിപ്പിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. നന്നാകാൻ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, വളരേണ്ടത് നമ്മളാണ്. അങ്ങനെയാണെങ്കിൽ വളരാൻ കയ്യിൽ തന്നിട്ടുള്ളത് കയ്യിൽ വെച്ച് ദൈവദാസന് കൊടുത്തതുകൊണ്ട് നിങ്ങൾ വളരാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് അദ്ദേഹം വളരും. നിന്റെ കയ്യിലും ഈ വചനമാണ് വന്നേക്കുന്നത്, നിന്റെ അകത്തും ഈ പരിശുദ്ധാത്മാവിനോട് വന്നേക്കുന്നത്. ഈ ദൈവം നിന്റെ ദൈവമാണ്. യു നോ ദാറ്റ് ദിസ് ഗോഡ് ഈസ് യുവർ ഗോഡ്. ആ ദൈവത്തോട് നിനക്ക് അതെ ശക്തമായൊരു ബന്ധമുണ്ടായിരിക്കണം. ആ വചനത്തോട് നിനക്കൊരു പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. ആ ഹോളി സ്പിരിറ്റിനകത്ത് നീ വളരണം. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. അതിനുവേണ്ടി എന്നാ ചെയ്യാറുണ്ട്? നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്താൻ എന്നാ ചെയ്യാറുണ്ട്? ഡു യു ഡു സംതിങ് അബൌട്ട് ഇറ്റ്? അതിനുവേണ്ടി നിങ്ങൾ എന്നാ ചെയ്യുന്നത്? യോഗത്തിന് പോകുന്നുണ്ട്. നിങ്ങൾ പറയുന്ന മറുപടി അതായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ യോഗത്തിന് പോയാലും നീ നിനക്ക് തന്നെ ആത്മീയ വർധന വരുത്താൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരു വർധനയും വരത്തില്ല. എക്സാമ്പിൾ, നഴ്സറി സ്കൂളിൽ പഠിക്കാൻ വന്ന കൊച്ചിനോട് ടീച്ചർ പറയുകയാണ് എ ഫോർ ആപ്പിൾ, പഴകുഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൊച്ചിനോട് പറയാം, കൊച്ചു പറയത്തില്ല, വായ അടച്ചിരിക്കാന്നിരിക്കട്ടെ. എ ഫോർ ആപ്പിൾ 500 പ്രാവശ്യം ടീച്ചർ പറഞ്ഞാലും കൊച്ചു പറഞ്ഞില്ലെങ്കിൽ കൊച്ചിന് ഒരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഇത് ദാറ്റ് ചൈൽഡ് ദാറ്റ് ഹാസ് ടു റിയലി ഡിസൈഡ് ടു ഓപ്പൺ ദ മൗത്ത് ആൻഡ് റിപ്പീറ്റ് ദ തിങ്സ്. ഞാൻ ഗ്രീക്ക് ഭാഷ പഠിപ്പിക്കുന്ന ഈ സമയത്ത് ചിലപ്പോൾ 35, 40, 45 വയസ്സുള്ളവരൊക്കെ ആയിരിക്കും ക്ലാസ്സിലുള്ളത്. പക്ഷേ നേഴ്സറി ക്ലാസ്സിലെ പിള്ളേരെ പറയിപ്പിക്കുന്ന പോലെ ഞാൻ അവരെ കൊണ്ട് പറയിപ്പിക്കും, പറ അത് ഈ വാക്കുകൾ നിങ്ങൾ ഉച്ചരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് പറയാതെ നിന്റെ ആയുസ്സിലെ പഠിക്കാനൊക്കത്തില്ല. കണ്ടേച്ചു പോകാനല്ല ഇത് കയ്യിൽ തന്നേക്കുന്നത്. കൈ സൂക്ഷിക്കാനല്ല ഈ തിരുവചനം തന്നേക്കുന്നത്. നിനക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട് എഴുതി സൂക്ഷിക്കാൻ, അത് പണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്തിരുന്നത് പോലെ പിള്ളേർ ജനിച്ചപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെക്കുക, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആയിരിക്കുന്ന റെസിപ്റ്റ് വെക്കാനുള്ള പുസ്തകമായിട്ടാണ് പണ്ട് നിന്നെ കണ്ടിരുന്നത്. അതിനല്ല ഇത് നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ടെയിലി ഇതിനകത്തുനിന്ന് വല്ല കഴിക്കാനാ, ടെയിലി ഇതിനകത്തുനിന്ന് നീ വളരാനാ, ടെയിലി ഇതിൽ നിന്ന് വല്ല പ്രാപിക്കാനാ ദൈവം നിന്റെ കയ്യിൽ തന്നത്. അത് വിശ്വാസമുണ്ടെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ തുടങ്ങണം. ടെയിലി ഈ സംഗതി നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഞാൻ പറയട്ടെ, വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് ഒക്കെ ധാരാളം പേര്, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കേൾക്കാൻ കഴിയും. പക്ഷേ സത്യം പറയുന്നവരുണ്ടോ? അതിൽ നിന്നാണ് നിനക്ക് വല്ലതും പഠിക്കാൻ കഴിയുന്നത്. ഇറ്റ്സ് നോട്ട് ഫോർ ദ പേഴ്സണൽ ഇൻട്രസ്റ്റ് ദാറ്റ് ഐ ഡു ദ മിനിസ്ട്രി. ദൈവം അത് ജീവിതങ്ങൾ ഒരുക്കിയെടുക്കാനാക്കി വെച്ചെങ്കിൽ മൈ കമ്മിങ് ഹിയർ ഷുഡ് ബി ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അത് ആരുമാകട്ടെ, ഏത് ഡിനോമിനേഷനുമാകട്ടെ, ഏത് സഭയിലുമാകട്ടെ, പലപ്പോഴും ഞാൻ അത് ദുഃഖിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കണ്ടിട്ട് ഹൃദയത്തിനകത്ത് ദുഃഖം തോന്നിയിട്ടുണ്ട്. ഞാൻ ഐ പി സി കാരനാണെങ്കിൽ ഞാൻ പ്രസംഗിച്ച ഹല്ലേലൂയ പറയും, അസംബ്ലിക്കാരും ശാരോങ്കാരും ചർച്ച കൂടുകാരും ഉണ്ടാവും. നോ, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് ലൈക്ക് ദാറ്റ്. ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്ന അതല്ല. നീ ഏത് ഡിനോമിനേഷനാകട്ടെ, നിന്നെ ക്രിസ്തുവിൽ വളർത്തുവാനാണ് ദൈവം ഈ വചനം നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഓരോരുത്തരും വളരാൻ തക്കവണ്ണം ഉപയോഗിക്കണം.
Praise the Lord. അതായത് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ ഇറങ്ങി, ആംഗ്ലിക്കൻ ചർച്ച അല്ലാതെ കാണുന്നിടത്തെല്ലാം പ്രസംഗിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ബിഷപ്പ് സമ്മൺ ചെയ്തു വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, വി ഹാവ് ഗിവൻ യു ഓർഡിനേഷൻ ഓൺലി ടു പ്രീച്ച് ഇൻ ദി ആംഗ്ലിക്കൻ ചർച്ച്. ആംഗ്ലിക്കൻ ചർച്ച് പ്രസംഗിക്കാനാണ് നിനക്ക് ഓർഡിനേഷൻ തന്നത്, നിനക്ക് എല്ലായിടത്തും പ്രസംഗിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ആ ക്രെഡൻഷ്യൽ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ബിഷപ്പിന്റെ കയ്യിൽ കൊടുത്തേച്ച് പറഞ്ഞു, ആൻഡ് ദി പ്രീച്ച് ദി വേർഡ് ഇൻ ഓൾ ദി വേൾഡ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. നമ്മൾ വളരേണ്ടത് ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. എങ്ങനെ വേണേലും വളരാ കേട്ടോ, നിങ്ങൾ നോക്കിക്കേ, ചെളിക്കുണ്ടിൽ നിൽക്കുന്നായിരിക്കുന്ന പല ചെടികളും നമ്മുടെ കണ്ടങ്ങളിൽ നമ്മൾ നടുന്നതിനേക്കാൾ വലുതായി വളരും. സ്തോത്രം. ഞങ്ങളുടെ ക്യാമ്പസിൽ, പുനലൂർ ക്യാമ്പസിൽ കുറെ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്യാറുണ്ട്. അവിടെ കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വളരുന്നത് ചെറുതനമാണ്. കൃഷിയുള്ള സാധനം അതുപോലെ വളരാറില്ല, പക്ഷേ ചുറ്റും നിൽക്കുന്ന ചെറുതനം അവൻ ശരിക്കും വളരും. ആ വളമിട്ട് കൊടുക്കുക, വെള്ളമൊഴിക്കുക ഒന്നും ചെയ്യുന്നതല്ല, ഇറ്റ്സ് ആൻ ഓട്ടോമാറ്റിക് ഗ്രോത്ത്. പക്ഷെ തൊടുന്നവനെല്ലാം ചൊറിയും. സാധാരണ നമ്മൾ കാണുന്ന ആ ചുമന്ന ചെറുതനമൊന്നുമല്ല, വള്ളി ചെറുതനം. തൊട്ടുപോയെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ ഇരിപ്പതാണ്. ആ സൈസ് ഇഷ്ടം പോലെ വളരുന്നുണ്ട്. ചൊറിയാനല്ല ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്, അത് അവന്റെ ഹിതത്തിൽ വളരാനാണ്, അത് വളർന്ന് ഫലം കായ്ക്കാനാണ് ദൈവം നമ്മെ ഇതിനകത്ത് ആക്കി വെച്ചിരിക്കുന്നത്. ചിലർക്കിത് പറ്റാതെ വരുമ്പോൾ, ചെറുതനത്തിന്റെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അവർ പറയും, അങ്ങനെയാണ് നിങ്ങളെ ഞങ്ങൾ ശല്യപ്പെടുന്നില്ല, ഞങ്ങൾ വേറെ ഒരിടത്തോട്ട് മാറിയേക്കാം. ഞാൻ ചോദിക്കട്ടെ, കണ്ടം മാറിയത് കൊണ്ട് ചെറുതനം മാറുമോ? എത്ര ഇടത്ത് മുങ്ങിയ പുള്ളികൾ ഏതെല്ലാം കൂട്ടായ്മയെ കാണും, പക്ഷെ ചെറുതനമാണെങ്കിൽ ചെല്ലുന്നവരൊക്കെല്ലാം ചെറുതനമാണ്. സത്യവിശ്വാസത്തിൽ വളരുന്ന ഒരു ദൈവവൈദം. തവയുടെ എണ്ണം വർദ്ധിക്കുന്നില്ലെന്ന് വർദ്ധിക്കട്ടെ, എനിക്ക് അതിനകത്ത് യാതൊരു വിരോധമില്ല, ഒന്നുമില്ല. കുറഞ്ഞ പക്ഷം വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് വരുന്നവർക്കെങ്കിലും ഒരു ചാൻസ് ആയിക്കോട്ടെ. സ്തോത്രം, സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നു, നീ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിനക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി അത് നിൽക്കുവാണ്ടക്കവണ്ണം ശ്രമിക്കുക. മോസ്റ്റ് ഹോളി. ഈ വിശുദ്ധ വിശ്വാസത്തിന്റെ പേരെന്നാണെന്ന് അറിയാമോ? അതിവിശുദ്ധ വിശ്വാസം. മോസ്റ്റ് ഹോളി അദോഷ് എന്നാണ് ഹീബ്രുവിൽ അതിനെ കുറിച്ച് പറയുന്നത്. ഹഗിയാസോ എന്ന് അത് ഗ്രീക്കിൽ പറയും. ഇതിന്റെ രണ്ടിന്റെ അർത്ഥം സെറ്റ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ വേർതിരിച്ചു നിർത്തിയത്. ഹഗിയാസോ ഓർ കദോഷ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പർപ്പസിനല്ലാതെ വേറെ ഒരു പർപ്പസിനും നിന്നെ ആരും എടുത്ത് ഉപയോഗിക്കാൻ വരരുത്. നീ വേർതിരിക്കപ്പെട്ടു വെക്കില്ല. നീ കർത്താവിന്റെ വകയാ, നീ അവന്റെ മണവാട്ടിയ, ഈ കെട്ടിയടച്ച തോട്ടമാണ്, ഇതിനകത്ത് എല്ലാം കയറാൻ സമ്മതിക്കരുത്. അത് അതിലേതിലെ നടക്കുന്നതെല്ലാം വന്നു കയറുന്ന വേലിയില്ലാത്ത തോട്ടമല്ല ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭയ്ക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ദൈവത്തിന്റെ സഭയ്ക്കൊരു മാന്യതയുണ്ട്, അതിനതിന്റെ ഒരു വിശുദ്ധിയുണ്ട്, അതിനെ വ്യവഹരിക്കുന്ന ഒരു ദൈവസഭയുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ ദൈവം തന്നെ വിളിച്ച ഈ വിശുദ്ധിയുടെ ഭാഗമാക്കിയെങ്കിൽ വിശുദ്ധി ദൈവത്തെ ആരാധിക്കാൻ. ില്ലാത്ത ദൈവകൃപ വ്യാപരിക്കുന്ന ഒരു ജീവിതത്തിന്റെ ശൈലിയായി തീരണം. ഞാൻ വിശ്വസിക്കുന്നത് ഇത് അനുഭവിക്കാൻ കഴിയുന്നത് ഞാൻ നിങ്ങളോട് പറയാം. നീ ഒരു ശരിക്കും ജീവിക്കുന്ന ദൈവവൈദലാണെങ്കിൽ നിന്നെ കയറി ആരും കൈവക്കത്തില്ല. ചലഞ്ച് ചെയ്തേക്കാം, അവിടെ ഇവിടെ നിന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞേക്കാം, പക്ഷെ ഒന്നും കാണിക്കാൻ നോക്കത്തില്ല. കാര്യം നിന്നിൽ വ്യാപരിക്കുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്, ആ വൈബ്രേഷനെ കയറി തൊട്ടാൽ അവന് ഷോക്കടിക്കും. ജഗന അറിയാല വശസ്യ, ദൈവം നിന്നെ നിറച്ചിരിക്കുന്ന ദൈവകൃപയാണ്, നീ വഹിക്കുന്ന ദൈവകൃപയുടേതായ ശക്തിയാണ്. ആ വചനത്തിന് വേണ്ടിയാണ് നില നിലകൊള്ളുന്നതെങ്കിൽ നിന്നെ ആരും അമ്മാനമാരെ വിട്ടുകൊടുക്കരുത്. ഞാൻ പറയട്ടെ, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന ദൈവവേദനാണെങ്കിൽ നീ ആർക്കും അടിയറ. ദൈവസഭ എന്ന് പറയുന്നത് എന്താണ് എന്ന് നാം ശരിക്കും മനസ്സിലാക്കൂ. എനിക്ക് അതിലേക്ക് മുഴുവൻ പോകുവാൻ്റെക്കെ വേണം, അത് കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. ഇത് നിങ്ങളുടെ അകത്ത് നിങ്ങൾ
അത് ഗ്രഹിക്കണം. നിങ്ങൾ തന്നെ വളരണം, ഉപദേശം വളർത്താൻ നോക്കിയിരിക്കരുത്. സ്തോത്രം സ്തോത്രം. ആ ബ്രദർ വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് വളരാം. നോ, യു ഹാവ് ടു ഗ്രോ ബൈ ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിന്റെ കൃപയിൽ നീ നിനക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്ന വ്യക്തിയായിരിക്കണം. റിവൈവൽ വിത്തൗട്ട് റെസ്റ്റോറേഷൻ. ജീവിതത്തിൽ ദൈവസന്നിധിയോടുള്ള അടുപ്പ്, ദൈവവചനത്തിന്റെ വിശുദ്ധിയും ഇല്ലാത്ത റിവൈവൽ എല്ലാം അപകടം. റിവൈവൽ വിച്ച് ഇസ് നോട്ട് അക്കോർഡിംഗ് ടു ഗോഡ്സ് വേർഡ് ആൻഡ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഹോളിനെസ് ഓഫ് ഗോഡ്. വിശുദ്ധിയുടെ മാനദണ്ഡങ്ങൾ കളഞ്ഞേച്ചുണ്ടാകുന്ന എല്ലാ റിവൈവലും ഡേഞ്ചറസ്. വേറെടുത്ത് പറയുവാണ്ടൊക്കെ വേണം, ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഇന്ന് ലോകത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഉടലെടുക്കുകയായിരിക്കുന്ന ഒരു വലിയ റിവൈവൽ ഗ്രൂപ്പ്. വ്യക്തിയുടെ പേര് അത് പറയാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു പ്രയർ സെക്രട്ടറി, തിരുവല്ല ബ്രാഞ്ചിന്റെ പ്രയർ സെക്രട്ടറി എന്റെ വീട്ടിൽ വന്നു. അദ്ദേഹം വന്നത് ഈ അൽക്കോബാറിൽ താമസിക്കുന്ന ഒരു കുടുംബം എന്റെ ചർച്ചിലെ മെമ്പേഴ്സ് ആണ്. അവരുടെ വീട് അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അത് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ അത് തുടങ്ങാൻ വേണ്ടിയാണ്. എനിക്കത് കൊടുക്കുന്നതിന് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല. കയറി വന്നു കഴിഞ്ഞു ഞാൻ ഇന്ന ഗ്രൂപ്പിന്റെ പ്രയർ സെക്രട്ടറിയാന്ന് പറഞ്ഞാ കയറി വന്നത്. വന്നു കഴിഞ്ഞ വീട്ടിനകത്തിരിക്കുമ്പോൾ അദ്ദേഹം ശരിക്കും രക്ഷിക്കപ്പെട്ടയാളാണോ എന്ന് എനിക്ക് സംശയം തോന്നി. എന്റെ വൈഫ് അകത്തുനിന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഡാഡി, ഇദ്ദേഹം സ്വന്തം ഭാര്യയുടെ കൂടെ താമസിക്കുന്ന ആളല്ല എന്ന് ദൈവാത്മാവ് പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി മറച്ചു വെച്ചിരുന്ന സിഗരറ്റ് പാക്കറ്റ് കയ്യിലെടുത്തു, അത് താഴെ വെച്ചു. ഞാൻ പറഞ്ഞു, ബ്രദറെ, വീട് തരണമെങ്കിൽ താങ്കളുടെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരണമെന്ന്. എനിക്കെന്നെ കാശ് മേടിച്ചേച്ച് ആ വീട് കൊടുത്താ പോരെ. പുള്ളി പറഞ്ഞു, ഞാൻ വിളിച്ചോണ്ട് വരാം. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ സഹോദരിയുടെ കൂടാണോ താമസിക്കുന്നത്? ആ സഹോദരിയുടെ കൂടെയും താമസിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഭാര്യ വന്നല്ലാതെ ഈ വീട് തരത്തിലൊന്നും. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്, നാം പുറമേ കാണുന്ന പലതും അല്ല ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റിവൈവൽ തകർത്തെന്ന് വന്നേക്കാം, ബട്ട് റിവൈവൽ വിത്തൗട്ട് എ റെസ്റ്റോർഡ് ലൈഫ്. ദൈവസന്നിധിയിൽ റെസ്റ്റോറേഷൻ ഇല്ലാത്ത ഒരു ജീവിതം റിവൈവൽ അല്ല. കാപട്യത്തിന്റെ മുകളിൽ വലിയ അത് പുറപ്പും അതുപോലെ തന്നെ സംഗതികൾ വിട്ട് മൂടിയതുകൊണ്ട് അകത്തെ സംഗതികൾ അത് ആരും അറിയത്തില്ലെന്ന് കരുതരുത്. അവന്റെ കണ്ണിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന്റെ മുമ്പിൽ നഗ്നവും മലിനവുമായി കിടക്കുന്നു. അവരുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. സ്തോത്രം. ഞാനൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നയാളാണ്. ചിലപ്പോൾ ആളുകൾ ചിന്തിച്ചേക്കും എനിക്കെന്റെ കേന്ദ്രത്തിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമായിട്ട് കാര്യമുള്ളത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. അവരുമായിട്ടുള്ള കാര്യമുണ്ട്, പക്ഷേ എന്റെ ജീവിതത്തിന്റെ കണക്ക് അവരുടെയിലല്ല. എന്റെ ലൈസൻസിന്റെ കാര്യമോ അല്ലെ ഓർഡിനേഷന്റെ കാര്യമോ അല്ലെങ്കിൽ ഞങ്ങളുടെ കോളേജിന്റെ ബോർഡ് മീറ്റിംഗിന്റെ കാര്യമോ ഒക്കെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. കമ്പൽസറി ചെയ്യുന്ന ആളാണ്. ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഐ ഷുഡ് ഓണർ ദി ലീഡർഷിപ്പ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ആ ജീവിതശൈലി ഉണ്ടായിരിക്കുമ്പോൾ യു നീഡ് എ റെസ്റ്റോറേഷൻ. ഉപവാസ പ്രാർത്ഥനയും കാത്തിരിപ്പയോഗവും അല്ലെങ്കിൽ അതുപോലുള്ള ഉണർവിയോഗങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് പ്രവാചകൻ വരുമ്പം ഭയങ്കര ഉണർവാണ്. പ്രവാചകൻ പോയി കഴിഞ്ഞു, ദൂതും പ്രവചനവും കേൾക്കുമ്പം ഉണർവുണ്ടാകുന്ന എന്നാ കാര്യം എന്നറിയാമോ? ഞാനിത് ആളുകളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കർത്താവിന് ഏറ്റവും വലിയ ഇഷ്ടം നമ്മളോട് സംസാരിക്കാൻ. പറഞ്ഞു മനസ്സിലായോ? തന്റെ പൈതലിനോട് ഡയറക്റ്റ് സംസാരിക്കാൻ കർത്താവിന് വലിയ ഇഷ്ടം. സ്തോത്രം. അത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മളോട് എന്റെ കൊച്ചിന്റെ ആഗ്രഹം അല്ലെ, എന്റെ മോന്റെ ആഗ്രഹം അവന്റെ ഡാഡിയോട് സംസാരിക്കണമെന്ന്, ഡാഡിയുടെ ആഗ്രഹം മോനോട് സംസാരിക്കണമെന്നാണെങ്കിൽ നമ്മുടെ അപ്പന്റെ ആഗ്രഹം നമ്മളോട് സംസാരിക്കണം. പിന്നെ പറഞ്ഞാൽ കേട്ടില്ല അതിലൊക്കത്തൊന്നും വലരും വരും. തമ്പുരാൻ പറഞ്ഞിട്ടും കേൾക്കാത്തവരോടാണ് വേറെ ആളുകളെ അയച്ച് പറയിപ്പിക്കേണ്ടി വരുന്നത്. അത്രയും കൂടി ഞാൻ നിർത്തുന്നത്. സ്തോത്രം. ചിലർക്കാണ് അയൽവക്കത്തെ അത് കേൾക്കാനാ താല്പര്യം, അപ്പം പറയാന്ന് കേൾക്കാൻ താല്പര്യമില്ല. ഉപദേശി ഒരാഴ്ച മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൂതൊരുക്കി ഇവരോട് പറഞ്ഞാലൊന്നും അത് ദൂതല്ല. അതായത് ഒരു പുള്ളി വന്നാ പറയും, ഇന്ന് എന്നോട് ഒരു ദൂതുണ്ടായിരുന്നു. ഉപദേശി പറഞ്ഞു, ഒന്നും ദൂതല്ല. സ്തോത്രം സ്തോത്രം. നിന്നെ ശരിക്കറിയാവുന്നത് വഴി കൂടെ വന്നേച്ചു പോയി ആ വ്യക്തിക്കല്ല, നിന്നെ ശരിക്കറിയാവുന്ന നിന്റെ ഇടയനാ, നിന്റെ അപ്പനാ നിന്നെ ശരിക്കറിയാവുന്നത്, നിന്റെ ആവശ്യം എന്തോന്ന് അറിയാവുന്നത്. പുള്ളി മക്കളെ, നാം മനസ്സിലാക്കൂ, തിരുവചനം നമ്മോട് പറയുന്നത്
നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഒരു റെസ്റ്റോറേഷൻ ഉണ്ടായിരിക്കാൻ വേണം ഇടയായി തീരണം. ക്രിസ്തു മൂന്ന് ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാലും പ്രവാചകൻ പോയാലും ജഡീകൻ ജഡീകൻ തന്നെ. പുള്ളി പണ്ട് പറയുന്നതിന് ഇപ്പോഴും പറയും. ഒരാൾ സരസമായി പറഞ്ഞൊരു കാര്യം അതേ ഉണ്ട്, പ്രവാചകന്മാർ വരുമ്പോൾ രണ്ട് മുണ്ട് കൊണ്ടുവരുമെന്ന്. രണ്ട് മുണ്ട്, മുണ്ടെന്ന് നമ്മൾ കൊടുക്കാറില്ലല്ലോ. ഇപ്പം ആദ്യം കൊണ്ടുവരുന്ന മുണ്ടിന്റെ പേരാന്ന് പറഞ്ഞിട്ടുണ്ട്, ബന്ധനമുണ്ട്. മൂന്ന് ദിവസത്തെ അത് യോഗത്തിന് മുമ്പേ പറയും, വിടുതലും മുണ്ടും തന്നേച്ച ബോധമുള്ളത്. പക്ഷെ പുള്ളി പോകുന്നതോടെ എല്ലാ മുണ്ടും ഒന്നും. നീ നിനക്ക് തന്നെ ആത്മീയ വർധന വരുത്തി നോക്കി, നന്നായി നോക്കി, ദൈവം വിടുതലയച്ച നിനക്ക് അവിടെ അനുഭവിക്കാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് പ്രവാചക ശുശ്രൂഷ ഇല്ലെന്ന് പറയരുത്. അപ്പോസ്തലിക ശുശ്രൂഷ കഴിഞ്ഞാൽ ദൈവസഭയിൽ ഉണ്ടായിരിക്കേണ്ട ശുശ്രൂഷയാ പ്രവാചക ശുശ്രൂഷ. പ്രവാചക ശുശ്രൂഷ നമ്മൾ ഇന്ന് കാണുന്നതല്ല. ശരിക്കും പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് അന്യഭാഷ പറഞ്ഞ് മലയാളം പറയുന്നതല്ല. വേദപുസ്തക പ്രകാരം പ്രവാചകന്റെ ദൗത്യം നിങ്ങൾ വായിച്ചു നോക്കിയേ ബൈബിളിൽ, യെശയ്യാവും യിരെമ്യാവും ഏലിയാവും എലീശയും ഹോശേയയും യോവേലും ദാനിയേലും എല്ലാ പ്രവാചകന്മാരും അവരാരും ഒരൊറ്റ പ്രാവശ്യം പോലും അന്യഭാഷ പറഞ്ഞേക്ക് വ്യാഖ്യാനിച്ചില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, സാറേ പിന്നെ മേനെ മേനെ തെക്കേൽ ഉർഫാസീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ്? അത് വായിച്ചു നോക്കിയോ, എന്തോ അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അപ്പൊ മനസ്സിലാവും. പക്ഷെ മേനെ മേനെ തെക്കേൽ ഉർഫാസീൻ എന്ന് പറഞ്ഞേച്ച് 25 ലൈൻ വേറെ പറയാനൊക്കത്തില്ല. ഒരു പ്രാവശ്യമേ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടെന്ന് പറയാനൊക്കത്തുള്ളൂ. അത് തന്നെ പറഞ്ഞിട്ട് എങ്ങനെ വേറെ വേറെ പറയുന്നു. സ്തോത്രം, തിരുവചനം പഠിപ്പിക്കുന്ന സത്യങ്ങൾ ഗ്രഹിക്കൂ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം അത് ഇടയായി തീരണം. ഞാൻ മുമ്പോട്ട് വരട്ടെ, അങ്ങനെ നിന്നാൽ എനിക്കറിയാം ഒത്തിരി സമയം പോകുന്നു. എനിക്ക് ദൈവദാസൻ തന്നിട്ടുള്ള സമയത്തിന് മുമ്പേ ഞാൻ നിർത്തണമെന്ന് കണ്ടിരിക്കുന്ന അത് വ്യക്തിയാണ്. തിരുവചനം പറയുന്നത് നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യണം? ആത്മീയ വർധന വരുത്തിയും. അടുത്ത എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? എന്നെ ഈ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസത്ത് അത് പഠിപ്പിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം ഇടയായി. നമുക്ക് ആകെ അറിയാവുന്ന ഒരു പദ്ധതിയുള്ളു. എന്തോന്നറിയാമോ? പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന മുഴുവൻ ശക്തിയും അന്യഭാഷ പറഞ്ഞു പിന്നെ ഒന്നുമില്ല. ശൂ അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവ് തന്നതിന്റെ ഒരു ഗുണവും കാണാറുണ്ട്. ബലൂണിനകത്തൊന്ന് കാറ്റ് പോകുന്നവല്ല, അന്യഭാഷ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് താളന്നു പിന്നെ ഒന്നും പറ്റത്തു. പക്ഷേ അത് ഒരൊറ്റ കൊച്ചു കാര്യമാണ്. പരിശുദ്ധാത്മാവ് വന്നത് എന്തിനാണെന്നറിയാം? നിന്റെ അകത്ത് ആളിന് വന്ന് താമസിക്കാനാ. പരിശുദ്ധാത്മാവിനെ തന്നത് എന്തിനാണെന്നറിയാം? ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാനാ. പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നത് എന്താണെന്നറിയാമോ? നിന്റെ ജീവിതത്തിലെ പാപത്തെ കണ്ടുപിടിച്ച് ഉപേക്ഷിക്കാനാ. പരിശുദ്ധാത്മാവിനെ തന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ കൂട്ടു സഹോദരൻ ബലഹീനതയിലായിരിക്കുന്ന വ്യക്തിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാനാ. സ്തോത്രം. നമ്മള് എല്ലാം കൂടെ ആകപ്പാട് ഒതുക്കുന്നത് ചൻസിനകത്ത് മാത്രമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ചൻസിനെതിരുള്ള ഒരു മനുഷ്യനല്ല ഞാൻ. 64 മാർച്ച് മാസം 14 തീയതി ബുധനാഴ്ച രാത്രി അഭിഷേകം പ്രാപിച്ച് അന്ന് മുതൽ ഇന്ന് വരെ നിർത്തിയിട്ടില്ല. ഒന്ന് മാത്രമല്ല, ദൈവനെ ഭാഷകളാൽ നിറച്ച് നൃത്തം ചെയ്ത് ഞാൻ ഇവിടെ തിടുക്കൊക്കെ ഒന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്കിഷ്ടമാണ് ആത്മാവിൽ ആരാധിക്കാൻ.